റസൂലുൻ അതിന്റെ ജം ആണ് റസുൽ. റസൂലുൻ അതിന്റെ ജം ആണ് റസുൽ. പ്രവാചകന്മാർ റിസാലത്ത് ദൗത്യം ഏറ്റെടുത്ത ആളുകൾ, ദൗത്യം ഇതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പദമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉസൂലുകളിൽപ്പെട്ട ഒരു ഉസൂലാണ് റസൂലുകളിലുള്ള വിശ്വാസം. അതേപോലെ തന്നെ ഈമാനിന്റെ റുക്കിനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കിനാണ്, നാലാമത്തെ റുക്കിനാണ് റസൂലുകളിലുള്ള വിശ്വാസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഫലാ യസിഹു ഈമാനുൽ അബ്ദി ഇല്ലാ ബിഹി, ഒരടിമയുടെ ഈമാൻ പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തോട് കൂടിയിട്ടല്ലാതെ സഹീഹാവുകയില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആന്റെ നിരവധി ആയത്തുകൾ, പ്രവാചകന്മാരിൽ വിശ്വസിക്കണമെന്ന് പറയുന്ന നിരവധി ആയത്തുകൾ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള നിരവധി ഹദീസുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹദീസു ജിബ്രീൽ, എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ ഹദീസാണ് ഇത്. ഹദീസു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ആ ഹദീസിൽ ഈമാനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ അതിന്റെ നാലാമത്തെ റുക്നായിട്ട് പറഞ്ഞത് ഏതാണ്? അത് അൻതുമിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി, അവന്റെ കിതാബുകളിലുള്ള വിശ്വാസം പറഞ്ഞതിന് ശേഷം അവന്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ബക്കറയിലെ 177-ാമത്തെ ആയത്ത്, ഇവിടെ ആമന റസൂലിൽ പറഞ്ഞിട്ടുള്ളത് കുല്ലു ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. റസൂലി എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ബക്കറയിലെ 177-ാമത്തെ ആയത്തിൽ അത് നേരെ തിരിച്ചു മറിച്ചൊക്കെ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ളത് എന്താണ് ബിർറ് എന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മഷ്രിഖിലേക്കോ മഗ്രിബിലേക്കോ നിങ്ങളുടെ മുഖം തിരിക്കുന്നതിലല്ല ബിർറ്. പിന്നെ എന്താ, എന്തിലാണ് ബിർറ്? വലാക്കിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കലാണ് ബിർറ്, പുണ്യം, നന്മ. വലയോമിൽ ആഖിരി, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്. വൽ മലായികത്തി, മലക്കുകളിൽ വിശ്വസിക്കലാണ്. വൽ കിതാബി, കിതാബുകളിൽ വിശ്വസിക്കലാണ്. വൻ നബിയീന, ഉണ്ടോ അവിടെ നബിമാരെന്നാ പറഞ്ഞത്, അതാണ് ബിർറ്. അവിടെ ബിർറ എന്താണെന്നുള്ളത് വിശദീകരിച്ചോ പറഞ്ഞത് വൻ നബിയീൻ എന്നാ പറഞ്ഞത്. അപ്പോ നമ്മൾ പഠിച്ച ആമർ റസൂൽ റസൂൽ എന്നാ പ്രയോഗിച്ചത്, വേറെ പല ആയത്തുകളിൽ റസൂൽ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വൻ നബിയീൻ എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ബിർറിനെ കുറിച്ച് അവിടെ വിശദീകരിച്ചപ്പോ വൻ നബിയീൻ എന്നാ പറയിച്ചത്, നബിമാരിലുള്ള വിശ്വാസം. ആ മൊത്തത്തില് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അവ നബിമാരിൽ വിശ്വസിക്കുക, അവന്റെ റസൂലുകളിൽ വിശ്വസിക്കുക, അത് അഹ്ലുസുന്നയുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഇസ്ലാമിന്റെ പിന്നെ ഉസൂലുകളിൽപ്പെട്ട ഉസൂലാണ്, അസലാണ്. അതേപോലെ തന്നെ ഈമാന്റെ റുക്കിനുകളിൽപ്പെട്ട നാലാമത്തെ റുക്കിനാണ്. ഇനി ഇതിനെ ഒരാൾ നിഷേധിച്ചാൽ എന്താണ് അവരുടെ അവസ്ഥ? നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ ഈമാന് ശരിയല്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞു. ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് നിസായിലെ 136-ാമത്തെ ആയത്തിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നിസായിലെ 136-ാമത്തെ ആയത്തിൽ അതിൽ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ, നിങ്ങൾ അല്ലയോ സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയണേ നിങ്ങൾ വിശ്വസിക്കണം, അള്ളാഹു വിശ്വസിക്കണം, അവന്റെ റസൂല് കണ്ടോ, അവന്റെ റസൂല് വിശ്വസിക്കണം, ആ റസൂലിന് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥത്തെ വിശ്വസിക്കണം, അതേപോലെ തന്നെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ വിശ്വസിക്കണം. എന്നിട്ട് പറയണ് വമ യക്ഫുർ ബില്ലാഹ്, ആര് നിഷേധിച്ചോ, കഫറ, അള്ളാഹുവിനെ നിഷേധിച്ചോ, വമലായികത്തിഹി അവന്റെ മലക്കുകളെ നിഷേധിച്ചോ, വ കുതുബിഹി അവന്റെ കിതാബുകളെ നിഷേധിച്ചോ, വ റസൂലിഹി കണ്ടോ അവന്റെ പ്രവാചകന്മാരെ നിഷേധിച്ചോ, വല്യോമിൽ ആഖിരി അന്ത്യനാളിൽ നിഷേധിച്ചോ, ഫഖദ് ലല്ല ലലാലം ബഖൈദ, അവൻ ഏറ്റവും വിദൂരത്തുള്ള ഒരു ലലാലത്തിലെ വഴിവെച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ വിദൂരമായ വഴികേടിലായി തീർന്നിരിക്കുന്നു, അവൻ ലലാലത്തിലാണ്. നിസായിലെ 136-ാമത്തെ ആയത്. പ്രവാചകന്മാരിലുള്ള വിശ്വാസം നാല് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. നേരത്തെ നമ്മൾ കിതാബുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാല് കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. എന്താണ് റസൂലുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ആ നാല് കാര്യങ്ങളിൽ ഒന്നാമത്തത് അൽ ഈമാനു ബി അന്ന റിസാലത്തഹും ഹഖുൻ മിൻ അല്ലാഹി തആല, അതാണ് ഒന്നാമത്തത്. ആ നാല് കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്താണ്? പ്രവാചകന്മാരുടെ വിശ്വാസത്തിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് അവരുടെ റിസാലത്ത് അത് ഹക്കാണെന്ന് വിശ്വസിക്കണം. ഇങ്ങനെ കുറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അവരെ അള്ളാഹു അങ്ങനെ നബിമാരായി തെരഞ്ഞെടുത്തവരാണ്, അത് ഹക്കാണെന്നുള്ളത് വിശ്വസിക്കണം. അവരുടെ റിസാലത്ത് ഹക്കാണെന്നുള്ളത് വിശ്വസിക്കണം. ഒരു പ്രവാചകനെയും നിഷേധിക്കരുത്. മുസ്ലിങ്ങളെ ഈസാനബിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ മൂസാനബി അലൈഹിസ്സലാമിൽ നിഷേധിക്കുക, വിശ്വസിക്കുക, അതൊന്നും പാടില്ല. ഇങ്ങനെ ഏതെല്ലാം പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് മുജ്മലായിട്ടാണെങ്കിൽ അങ്ങനെ, തഫ്സീലായിട്ടല്ല അങ്ങനെ, അത് ഹക്കാണെന്നുള്ളത് വിശ്വസിക്കലാണ് ഒന്നാമത്തത്. അതിന്റെ ആയത്തുകൾ ഹദീസുകളൊന്നും വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തേതാൽ ഈമാനു ബിമാ അലിംന ഇസ്മുഹു മിൻഹും ബിസ്മിഹി, ഇങ്ങനെ അയക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാർ, റസൂലുകള്, അവരുടെ പേര് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് വിശ്വസിക്കുക. ഇനി പേര് പ്രത്യേകം പഠിപ്പിക്കപ്പെടാത്ത പ്രവാചകന്മാരാണെങ്കിൽ എന്ത് ചെയ്യണം? അവരിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് തഫ്സീലിയായിട്ട് അല്ല. അമ്മാമല്ല അലം ഇസ്മുഹു മിൻഹും ഫനൂമിനു ബിഹി ഇജ്മാലൻ, നേരത്തെ നമ്മൾ ഇജ്മാലും തഫ്സീലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തഫ്സീലിയായിട്ട് വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിക്കുക. ഇനി പേര് പറയപ്പെടാത്ത പ്രവാചകന്മാരെ ഒരുപാടുണ്ട്, വളരെ കുറച്ച് പ്രവാചകന്മാരുടെ പേരുകളാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞ പോലെ, ഇത് ഖുർആനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും. അപ്പൊ പേര് പറയപ്പെടാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇജ്മാലിയായിട്ടും വിശ്വസിക്കണം എന്നർത്ഥം. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, തസ്ദീഖുമാ സഹ അൻഹും മിൻ അഖ്ബാരിഹിം, അവർ കൊണ്ടുവന്നിട്ടുള്ള ഖബറുകളെ, അവരിൽ നിന്നും സഹീഹായിട്ട് വന്നിട്ടുള്ള ഖബറുകളെ സത്യപ്പെടുത്തുക. അത് മുമ്പുള്ള പ്രവാചകന്മാരിൽ നിന്ന് വന്നിട്ടുള്ളതാണെങ്കിൽ ഖുർആൻ സത്യപ്പെടുത്തിയത്, ഹദീസ് സത്യപ്പെടുത്തിയത് അങ്ങനെ, പിന്നെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത് അങ്ങനെ, അത് സത്യപ്പെടുത്തുക. അത് പ്രവാചകന്മാരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ വന്നതാകട്ടെ, അത് ഖുർആനും ഹദീസും അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആനിലെ ഹദീസിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? അത് സത്യപ്പെടുത്തണം. അതാണ് അതില് മൂന്നാമത്തത്. നാലാമത്തത്, അമലു ബിശരിയത്തി മൻ ഉർസില ഇലൈന മിൻഹും വവ ഖാതമുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുർസലു ഇലാ ജമീഇ നാസ്, അവ കൊണ്ടുവന്നിട്ടുള്ള ശരീഅത്ത് അനുസരിച്ചിട്ട് അമൽ ചെയ്യുക. ഇതാണ് അതിൽ നാലാമത്തത്. അത് ഓരോ സമൂഹത്തിലും ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാർ, അത് ആ പ്രവാചകന്മാരൊക്കെ ആ സമൂഹത്തിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. ആ പ്രവാചകത്തിന് മേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ള ശരീഅത്ത്, അതാണ് ഇസ്ലാം. ആ ഇസ്ലാമാണ് ഇനി എല്ലാവരും അംഗീകരിക്കേണ്ടത്. ആ ശരീഅത്തിനെ അംഗീകരിക്കുക, അതിനനുസരിച്ചിട്ട് അമൽ ചെയ്യുക എന്നുള്ളത്. അത് ആ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചതാണെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. അപ്പൊ ഇങ്ങനെയുള്ള നാല് കാര്യങ്ങളാണ് ഈ പ്രവാചകന്മാരുടെ വിശ്വാസത്തിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പേര് പറയപ്പെട്ട പ്രവാചകന്മാർ, ഏതൊക്കെ പ്രവാചകന്മാരുടെ പേരുകൾ വന്നിട്ടുണ്ട്? ഖുറാനിൽ വന്നിട്ടുള്ളത്, ഹദീസിൽ വന്നിട്ടുള്ളത്. ഒന്ന്, ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സ്വാലിഹ്, ഇബ്രാഹിം, ലൂത്ത്, ഇസ്മായിൽ, ഇസ്ഹാഖ്, വയഖൂബ്, വയൂസുഫ്, വയ്യൂബ്, വശുഐബ്, മൂസ, ഹാറൂൻ, യൂനുസ്, ദാവൂദ്, സുലൈമാൻ, ഇല്യാസ്, വല്യസ, സക്കരിയ, യഹ്യ, ഈസ, ദുൽകിഫൽ, മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 25 പ്രവാചകന്മാരുടെ പേരുകളാണ് ഖുറാനിൽ വന്നിട്ടുള്ളത്. 25 പ്രവാചകന്മാരുടെ പേരുകൾ ഖുറാനിൽ വന്നിട്ടുള്ളത്. അതിൽ 18 പ്രവാചകന്മാരുടെ പേരുകൾ ഒരൊറ്റ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആയത്ത് എന്നുള്ളത് അറിയോ? 18 എണ്ണം. മൊത്തം 25 പ്രവാചകന്മാരുടെ പേരുകളാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ 18 പ്രവാചകന്മാരുടെ പേര്, പിന്നെ ബാക്കി 7 അല്ലേ, 18, 20, 25. 18 പ്രവാചകന്മാരുടെ പേരുകൾ ഒരൊറ്റ ആയത്തിൽ, അൻആമിലെ 83 ആയത്ത് മുതൽ എടുത്തു നോക്കിയാൽ മതി. അൻആം, അതിൽ 83 ആയത്ത് മുതൽ 86 ആയത്ത് വരെ, അതിൽ 18 പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ആയത്തിൽ. ഇങ്ങനെ 18, അൻആമിലെ 83, 84, 85, 86, ഇങ്ങനെ തുടർച്ചയായിട്ട്, അങ്ങനെ 18 എണ്ണം. ബാക്കി 7 എണ്ണം വേറെ ഖുറാന്റെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പേര് പറയപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരെ അങ്ങനെ തന്നെ വിശ്വസിക്കുക. അപ്പൊ ഇങ്ങനെ പേര് പ്രത്യേകം പഠിപ്പിക്കേണ്ട പേര് അങ്ങനെ തന്നെ വിശ്വസിക്കാം. അപ്പൊ 25 പ്രവാചകന്മാരാണോ? അല്ല, ഒരുപാട് പ്രവാചകന്മാരുണ്ട്, റസൂലുകളുണ്ട്, അമ്പിയാക്കളുണ്ട്. അപ്പൊ അത് തഫ്സീലിയായിട്ട് വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിക്കണം, ഇജ്മാലിയായിട്ട് വിശ്വസിക്കേണ്ടത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. അപ്പൊ അത്ര പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആനിൽ 25 എന്നെ സ്വയമായിട്ടുള്ള ഹദീസിൽ നമ്മൾ പറഞ്ഞ ഷീസ്, യൂഷാ ഇബ്നു നൂൻ, ഇങ്ങനെയുള്ള പ്രവാചകന്മാർ. ഇനി പ്രവാചകന്മാരുമായുള്ള വിശ്വാസത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില പ്രവാചകന്മാർക്ക് മറ്റു ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠത ഉണ്ട്. അത് ഖുർആനിലെ ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് മൊത്തത്തിലെ മനുഷ്യർ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നബിമാര് അതേപോലെ റസൂലുകൾ, അവർക്ക് അവരെക്കാൾ ശ്രേഷ്ഠത ഉണ്ട്. അതേപോലെ റസൂല് അമ്പിയാക്കൾ വരുമ്പോ അമ്പിയാക്കളെക്കാൾ ശ്രേഷ്ഠരാണ് ആര്? റസൂലുകൾ. ഇനി ആ റസൂലുകളിൽ തന്നെ ചില പ്രവാചകന്മാർ മറ്റു ചില റസൂലുകളെക്കാൾ ശ്രേഷ്ഠരാണ്. നമ്മൾ പറയാറുണ്ട് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ 5 ആൾക്കാര്. ആ മൊത്തത്തില് റസൂൽ നബി എടുക്കുമ്പോ നബിമാരെക്കാൾ ശ്രേഷ്ഠത റസൂലിനാണ്. ആ റസൂലുകളിൽ തന്നെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുണ്ട് 5 ആളുകള്: നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 ആളുകളെ. ആ 5 ആളുകളിൽ തന്നെ ഒന്നുകൂടി ചുരുക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ നബി അലൈഹി സ്വലാം. ഇനി ഒന്നുകൂടി ചുരുക്കിയാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മുഹമ്മദും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം രണ്ടുപേരെ അള്ളാഹ് ഖലീലായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖലീലാണ്, അതേപോലെ തന്നെ റസൂലുള്ളാഹിനെയും ഖലീലായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് പ്രവാചകന്മാർ. പിന്നെ ആ 2 ആളെ വെച്ചിട്ട് നോക്കുമ്പോൾ മുഹമ്മദും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ ശ്രേഷ്ഠതകളുണ്ട്. നമ്മൾ വേറെ സന്ദർഭത്തിൽ വിശദീകരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ചില പ്രവാചകന്മാർക്ക് മറ്റു ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയൊരു പ്രവാചകൻ വരാനില്ല അല്ലെ, ഇനിയൊരു റസൂൽ വരാനില്ല, ഇനിയൊരു വേദഗ്രന്ഥം വരാനുമില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഖുർആനിൽ വിശ്വസിക്കണം, അതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കല് നിർബന്ധം. അപ്പൊ ഇങ്ങനെ അത് ഖുർആനിലെ ഹദീസിലും ഒന്ന് തന്നെയാണ്. അപ്പോ സൂറത്തുൽ ബഖറയിൽ 253-ാമത്തെ ആയത്തിൽ എന്ത്, വലക്കത് ഫള്ളൽന ബഅദ നബിയീന അലാ ബഅദിൻ, കണ്ടോ, ചില നബിമാരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു ചില നബിമാരെക്കാൾ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ മറ്റൊരാഴത്താണ് ഏത്, തിൽക്കർ റുസുലു ഫള്ളൽന ബഅദഹും അലാ ബഅദിൻ, 253-ാമത്തെ ആയത്തിൽ. മറ്റത് ഇസ്രായേൽ 55-ാമത്തെ ആയത്തിലാണ് ഏത്, വലക്കത് ഫള്ളൽന ബഅദ നബിയീന അലാ ബഅദിൻ, അത് ഇസ്രായേൽ 55. ചില നബിമാരെ മറ്റു ചില നബിമാരെക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. മറ്റത് 253 ബക്കറ തിൽക്കർ റസൂലു, ആ പ്രവാചകന്മാർ, ഫള്ളൽന ബഅദഹും അലാ ബഅദിൻ, അവരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ ഞാൻ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അബ്ദു ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് അർത്ഥം. ഇനി ഇവിടെ ഒരു സംശയം വരുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മൾ ഈ ആയത്തിൽ പഠിക്കുന്നത് എന്താണ്, കുല്ലു നാമന വില്ലാഹി, ആമൻ റസൂലി നമ്മൾ പഠിക്കുന്നത് എന്താ, കുല്ലു നാമന വില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫദ്ദിഖു ബൈന അഹദി മിർ റസൂലിഹി എന്ന് പറയുണ്ടല്ലോ. പ്രവാചകന്മാരിൽ അവരിൽപ്പെട്ട ഒരു പ്രവാചകന്മാർക്കിടയിൽ നമ്മൾ എന്ത് കൽപ്പിക്കുന്നില്ല, വിവേചനം കൽപ്പിക്കുന്നില്ല, തഫ്രീഖത്ത് കൽപ്പിക്കുന്നില്ല. ലാ നുഫദ്ദിഖു, ഞങ്ങൾ വിവേചനം കൽപ്പിക്കുകയില്ല. ബൈന അഹദി മിർ റസൂലിഹി, പ്രവാചകന്മാരിൽപ്പെട്ട ഒരാൾക്കിടയിലും. ആ പ്രവാചകന്മാർക്കിടയിൽ പരസ്പരം എന്ത് കൽപ്പിക്കാൻ പാടില്ല, തഫ്രീഖത്ത് കൽപ്പിക്കാതെ വിശ്വസിക്കണമെന്നാണ്. എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചു, അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചു, അവന്റെ കുത്തുബുകളിൽ വിശ്വസിച്ചു, അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ചു. ആ വിശ്വാസം എങ്ങനെയായിരിക്കണം, ലാ നുഫദ്ദിഖു ബൈന അഹദി മിർ റസൂലിഹി, പ്രവാചകന്മാർക്കിടയിൽ ഒരാൾക്കിടയിൽ നമ്മൾ എന്ത് കൽപ്പിക്കുന്നില്ല, തഫ്രീഖത്ത് കൽപ്പിക്കുന്നില്ല. അത് വിശുദ്ധ ഖുർആന്റെ വേറെയും സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിസായിലെ 150-ാമത്തെ ആയത്ത് അതിൽ പറഞ്ഞു, വല്ലദീന ആമനു, ആരാണ് സത്യവിശ്വാസികൾ, സത്യവിശ്വാസികൾ, ആമനു ബില്ലാഹി, അവർ അള്ളാഹു വിശ്വസിക്കുന്നവരാണ്, അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരാണ്. വലം യുഫരിഖു ബൈന അഹദി മിൻഹും, കണ്ടോ, അവരിൽപ്പെട്ട ഒരാൾക്കിടയിൽ അവരെന്ത് കാണിക്കൂല, വിവേചനം കാണിക്കുകയില്ല. ഖുർആനിൽ വേറെയും വന്നിട്ടുണ്ട്, നിസായിലെ 150 മുതൽ ആയത്ത് എടുത്തോക്കിയാൽ മതി. അവരാണ് സത്യവിശ്വാസികൾ, വിവേചനം കൽപ്പിക്കുക. അപ്പൊ ഈ പറഞ്ഞതും തമ്മിൽ പരസ്പര വൈരുദ്ധ്യം ഉണ്ടോ? ഇതിൽ പറഞ്ഞത് നമ്മൾ വിവേചനം കൽപ്പിക്കൂല, വിവേചനം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വിവേചനം കാണിക്കുന്നവരാരാണ് എന്നുള്ളതും ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സത്യനിഷേധികളാണ് വിവേചനം കാണിക്കുന്നത്, വിശ്വാസികൾ വിവേചനം കാണിക്കൂല. അപ്പൊ ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ല. ഇവിടെ വിവേചനം കാണിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല്, ചില പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, ചില പ്രവാചകന്മാരിൽ വിശ്വസിക്കാതിരിക്കുക, അതാണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. അത് പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം, അത് നിർബന്ധം, അവന്റെ ഈമാനിന്റെ ഭാഗമാണ്. അതല്ലപ്പോ നമ്മൾ പഠിക്കുന്നത് കുല്ലുനാമനബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറുസുലിഹി. നേരത്തെ പറഞ്ഞ ആയത്തുകളൊക്കെ വന്നബീന എന്ന് പറഞ്ഞല്ലോ, ബിർ എന്താണെന്ന് പറഞ്ഞപ്പോ ഹദീസിലും പറഞ്ഞല്ലോ. ഈസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിക്കണം, ഈസാ നബി അലൈഹി സ്വലാമിനെ ചീത്ത പറയാൻ പോട്ടുണ്ടോ? പോട്ടില്ല. പ്രവാചകനാണ്, അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ്, കലിമത്താണ്. ഒരുപാട് സവിശേഷതകളുള്ള പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാം. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം കലീമുള്ള, അള്ളാഹു സംസാരിച്ച പ്രവാചകനായിട്ട് അറിയപ്പെടുന്ന പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാം. അപ്പൊ ഇതൊക്കെ അവർക്കുള്ള സവിശേഷതകളാണ്, എല്ലാവരിലും വിശ്വസിക്കണം. ഖുർആന്റെ ഒരു പൊതു തത്വം എന്ന് വെച്ചാൽ ഒരു പ്രവാചകനെ നിഷേധിച്ചാൽ എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ച പോലെയാണ്. ആയത്തുകൾ വന്നിട്ടുണ്ട്, ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു പ്രവാചകനെ നിഷേധിച്ചാൽ എല്ലാ പ്രവാചകനെയും നിഷേധിച്ചതുപോലെയാണ്. ഇപ്പൊ ജൂതന്മാർ യഹൂദികൾ അവർ രണ്ട് അല്ലേ, പിന്നെ ഈസാ നബിയിൽ അവർ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നുണ്ടോ ജൂതന്മാര്? ഇല്ല. അവര് അവരെല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ച പോലെയാണ് ജൂതന്മാർ. ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരുടെ വിശ്വാസം എന്താണ്? ഇബ്നു സീന, വ്യഭിചാരത്തിലുണ്ടായ സന്തതിയാണെന്നാണ്. മായതല്ലാ, അങ്ങനെ ഒരു മുസ്ലിം വിശ്വസിക്കാൻ പാടില്ല. ഈ രണ്ട് പ്രവാചകന്മാരെ അവരെ നിഷേധിക്കാണ്. ക്രിസ്ത്യാനികളാണെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അംഗീകരിക്കില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നിഷേധിക്കാണ്. അങ്ങനെ ഒരു നബിനെ നിഷേധിച്ചാൽ അവരെല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നത് പോലെയാണ്. ഇതേപോലെ തന്നെ അസ്സാമിർ, ഒരു സാമിരിയ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, ജൂതന്മാരിൽപ്പെട്ട ഒരു ടീം. അവര് ഹാറൂൻ നബി അലൈഹി സ്വലാം, അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം, അതേപോലെ യൂശാ ഇബ്നു നൂൻ, ഈ മൂന്ന് പ്രവാചകന്മാരിൽ മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ. ബാക്കിയുള്ള പ്രവാചകന്മാരിലൊന്നും അവര് വിശ്വസിക്കൂല. അതേപോലെ തന്നെ വേറെയും കുറെ ടീമുകൾ അങ്ങനെയുണ്ട്, ചില പ്രവാചകന്മാരിൽ വിശ്വസിക്കും, ബാക്കിയുള്ള പ്രവാചകന്മാരവരെ നിഷേധിക്കും. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താ, ലാനു ഫരീഖു ബൈന അഹദിൻ മിർ റുസുലിഹി, പ്രവാചകന്മാർക്കിടയിൽ എന്ത് കൽപ്പിക്കുകയില്ല, അവര് വിവേചനം കൽപ്പിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഞാൻ ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമല്ല, എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം. അതിൽ അവസാനത്തെ പ്രവാചകൻ എന്നാണ്? മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതും വിശ്വസിക്കണം. ഇനി എത്ര പ്രവാചകന്മാർ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്, എത്ര നബിമാരുണ്ട്? ചില ആളുകൾ പറഞ്ഞു എണ്ണം കൃത്യമാണ്, വേറെ ചില ആളുകൾ പറഞ്ഞു എണ്ണം കൃത്യമല്ല. രണ്ടു കൂട്ടർക്കും അവരുടേതായ തെളിവുകളുണ്ട്. അതായത് ഖുർആനിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, എല്ലാ സമൂഹങ്ങളിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്നുള്ളത് നിരവധി ആയത്തുകളിൽ വന്നിട്ടുണ്ട് അല്ലേ. വലക്കത് ബഅസ്നാഫി കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ ഉമ്മത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ഉമ്മത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, എല്ലാ ഉമ്മത്തിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അതേപോലെ വേറൊരായത്ത് വൈൻമിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ, പാത്തിറിലായത്ത്, ഒരു നദീർ ഒരു താക്കീതുകാരൻ വന്നു പോയിട്ടില്ലാത്ത ഒരു ഉമ്മത്തുമില്ല. അതേപോലെ തന്നെ റുസുലൻ ഖസസ്നാഹു അലൈക മിൻ ഖബ്ൽ വ റുസുലൻ ലം നഖ്സസ്കും അലൈക, നിനക്ക് ഞാൻ വിവരിച്ചു തന്ന പ്രവാചകന്മാരുണ്ട്, അതേപോലെ തന്നെ ചരിത്രം വിവരിച്ചു തരാത്ത പ്രവാചകന്മാരുണ്ട്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലും ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ആയത്തുകളിലൂടെ ഇങ്ങനെ ധാരാള കണക്കിന് അല്ലെ പ്രവാചകന്മാരയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആയത്തുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ എണ്ണം അല്ലാഹു അലം, അവരുടെ അതത് എത്രയാണെന്നുള്ളത്. എന്നാൽ ആ വിഷയത്തിൽ ചില ഹദീസുകളും വന്നിട്ടുണ്ട്, അബൂദർ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ചില ഹദീസുകൾ, നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസിന്റെ സിഹത്തിന്റെ കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഹദീസിൽ വന്നിട്ടുള്ളത് അമ്പിയാക്കൾ 124,000, 124,000. ഞാൻ ആ ഹദീസ് മൊത്തത്തിൽ വായിക്കുന്നില്ല. അതിൽ റസൂലുകളായിട്ടുള്ളത് 313 അല്ലെങ്കിൽ 315, രണ്ടും റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. 313 വന്നിട്ടുണ്ട്, അതായത് ബദറിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം എന്നുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട്. 315 എന്നുള്ള ഹദീസും വന്നിട്ടുണ്ട്. വേറെ ചില ഹദീസുകളിൽ പ്രയോഗം വന്നിട്ടുള്ളത് ബിലായത്തു അഷർ എന്നുള്ളതാണ്. 313 എന്നുള്ളതും 315 എന്നുള്ളതും ഹദീസ് തന്നെ വന്നതാണ്. ഞാൻ ആ ഹദീസ് വിശദീകരിക്കുന്നില്ല. ഹദീസിന്റെ സനദിന്റെ കാര്യത്തിൽ എന്തുണ്ട്, പണ്ട് മുതൽക്കേയുള്ള മുഹദ്ദിസീങ്ങളുടെ ആളുകൾക്കിടയിൽ ചർച്ച ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഹദീസ് ലൈഫാക്കിയിട്ടുള്ള, അപ്പൊ പൗരാണിക കാലം മുതൽക്ക് തന്നെ അതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നർത്ഥം. എന്നാൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് സഹിയാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് ഫൗസാൻ അഫീലുള്ള പറയുന്നത് അള്ളാഹു ആലം, ആ ഹദീസിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, അതിന്റെ സിഹത്തിനെ സംബന്ധിച്ച് അള്ളാഹു ആലം എന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാൻ അഫീലുള്ള പറയുന്നത്. ഇബ്നു ഉസൈമീനും അതേപോലെ തന്നെയാണ് പറയുന്നത് അള്ളാഹു ആലം. ചില ആളുകൾ ആ ഹദീസ് ലൈഫാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹി പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതിൽ എന്താ വെച്ചാൽ, മാ ഹുനാക ഷൈഉൻ യർകുനു ഇലൈഹിൽ ഇൻസാൻ ഫിൽ അഖീദത്തി ബി അന്ന അദദഹും കദാ വകദാ ലൽ അംബിയാ വല റസൂൽ. ഇത് അവന്റെ അഖീദയുമായി ബന്ധപ്പെടുന്ന കാര്യമൊന്നുമല്ല. ഇത്ര നബിമാർ ഇത്ര എണ്ണുണ്ട്, ഇത്ര റസൂലുകൾ ഉണ്ട്, ഇത്ര എണ്ണുണ്ട്, അവരുടെ എണ്ണം ഒരു മനുഷ്യന്റെ അഖീദയുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല. ഒരാളത് പഠിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവന്റെ അഖീദക്ക് വഴിവൊന്നും വരൂല എന്നുള്ളത് ആര് വിശദീകരിക്കുന്നുണ്ട്? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഈ വിഷയത്തിൽ അവലംബിക്കാൻ പറ്റിയ ഒറ്റ ഹദീസും ഇല്ല എന്നുള്ളതാണ്. എണ്ണത്തിന്റെ വിഷയത്തിൽ അവരുടെ എണ്ണം അള്ളാഹു ആലം. ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലജ്നത്ത് ദായ്മയുടെ ഫത്വ, അവരുടെ എണ്ണം ക്ലിപ്തമല്ല, അവരുടെ എണ്ണം അത് അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഹദീസ് സഹിയാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദമായ ചർച്ച ഉലമാക്കൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 124,000 അമ്പിയാക്കൾ, 313 അല്ലെങ്കിൽ 315 റസൂലുകൾ എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ വരും. ഇനി ഇവിടെ വരുന്ന മറ്റൊരു വിഷയം എന്താ വെച്ചാല്, റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇപ്പൊ ചില സ്ഥലത്ത് ഖുർആൻ ഇപ്പൊ നമ്മള് ആമൻ റസൂല് പറഞ്ഞെന്താ, വകുതുബിഹി വറസൂലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റസൂലിഹി. അതേപോലെ നേരത്തെ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ ആയത്ത് ഉദ്ധരിച്ചു, അതിൽ ബിർ എന്താന്നുള്ളത് വിശദീകരിച്ചപ്പോ അന്നബിയ്യൻ. അപ്പൊ ഈ റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ചില ആളുകൾ പറഞ്ഞു ഒരു വ്യത്യാസമല്ല, റസൂലും നബിയും തമ്മിൽ എന്തല്ല ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ പ്രബലമായ അഭിപ്രായത്തില് വ്യത്യാസമുണ്ട്, റസൂലും നബിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ആയത്തുകൾ ഹദീസുകളൊക്കെ ചർച്ച ഉണ്ട്, ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. പ്രബലമായിട്ടുള്ള അഭിപ്രായത്തിൽ എന്തുണ്ട്, റസൂലും നബിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൽ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, ആരാണ് റസൂല് ആരാണ് നബി എന്നുള്ളതിൽ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങൾ, ഒന്നാമത്തെ അഭിപ്രായം എന്താ വെച്ചാല്, നബി എന്ന് പറഞ്ഞാലും മൻ ഊഹിയ ഇലൈഹി വഹ്യുൻ വലം യുഅ്മർ ബിത്തബ്ലീഗിഹി. വഹി നൽകപ്പെട്ടിട്ടുണ്ട്, പക്ഷെ തബ്ലീഗ് കൽപ്പിക്കപ്പെടാത്ത ആളാണ് നബി. അതായത് വഹി കിട്ടുന്നുണ്ട് അള്ളാഹുന്ന്, ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം, നിസ്കരിക്കണം, നോമ്പൊൽക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെ വഹി കിട്ടുന്ന ആള്. എന്നാൽ തബ്ലീഗിനുള്ള കൽപ്പനല്ല, തബ്ലീഗ് എന്ന് പറഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കാനുള്ള ദഅവത്തിനുള്ള കൽപ്പനല്ല, അത് നബി. റസൂല് റസൂൽ എന്നാൽ ഹുവ നബിയു അല്ലദി ഊഹിയ ഇലൈഹി വ ഉമിറ ബി തബ്ലീഗി മാ ഊഹിയ ഇലൈഹി. വഹി കിട്ടുന്നുണ്ട്, ആ വഹി കിട്ടുന്നത് എന്താണ്? അത് തബ്ലീഗ് നടത്താനും കൽപ്പിക്കപ്പെട്ട ആളാണ് ആര്? റസൂല്. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ അഭിപ്രായം, റസൂൽ എന്ന് പറഞ്ഞാൽ ഉൻസില ഇലൈഹി കിതാബുൻ വ ശറഉൻ മുസ്തഖില്ലുൻ. വഹി ഉണ്ട്, ഒരു കിതാബും കിട്ടും, അതായത് ഒരു സ്വതന്ത്രമായിട്ടുള്ള ശറഅ്, ആ കിതാബിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു ശരിയത്ത്. അങ്ങനെ ആ കിതാബ് ആ പ്രവാചകനോടൊപ്പം കൊടുക്കും, അതാണ് എന്ത് റസൂല്. ആ പ്രവാചകനോടൊപ്പം കിതാബുണ്ടാവും, ഒരു ശറഉൻ മുസ്തഖില്ലുൻ, സ്വതന്ത്രമായിട്ടുള്ള ഒരു ശറഉ ഉണ്ടാവും, അത് റസൂല്. എന്നാൽ നബി എന്ന് പറഞ്ഞാൽ മൻ ലം യുൻസിൽ അലൈഹി കിതാബുൻ വൈനമാ ഉഹിയ ഇലൈഹി അൻ യദുഅ അന്നാസ ഇലാ ശരീഅത്തി റസൂലിൻ ഖബ്ലഹു. ആ നബി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിതാബ് ഉണ്ടാവില്ല, പിന്നെ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് മുമ്പ് നൽകപ്പെട്ടിട്ടുള്ള കിതാബിനനുസരിച്ച് ആ ശരീഅത്തിനനുസരിച്ചിട്ട് ദഅവത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ് നബി. അതുപോലെ അമ്പിയായി ബനു ഇസ്രായേൽ അല്ലാദീന കാനു യുർസലൂന വയുമറൂന ബിൽ അബ്ല ബിമാ ഫി തൗറ. അപ്പോ ബനു ഇസ്രായേലില് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അല്ലെ, നിരവധി പ്രവാചകന്മാർ വന്നിട്ടുള്ള ഒരു സമൂഹമാണ് ഇസ്രായേൽ സമൂഹം. അവരൊക്കെ ഏതനുസരിച്ചിട്ടാണ് വിധിച്ചിരുന്നത്, ശരീഅത്ത് നടപ്പിലാക്കിയിരുന്നത്? തൗറാത്ത് അനുസരിച്ചിട്ടാണ്. അവർക്ക് വേറെ വേറെ ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അവരൊക്കെ ആ തൗറാത്ത് അനുസരിച്ചിട്ട് വിധിച്ചു. എന്നാൽ സ്വതന്ത്രമായിട്ട് ഒരു കിതാബ്, ഒരു ശരീഅത്ത്, അത് റസൂല്. എന്നാൽ കിതാബില്ല, മുമ്പുള്ള പ്രവാചകന്മാരുടെ ആ ശരീഅത്ത് അനുസരിച്ച് വിധിക്കുകയും അതിനനുസരിച്ചിട്ട് ദഅവത്ത് നടത്തുകയും ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഈ രണ്ടഭിപ്രായത്തിൽ തന്നെ ഈ പറഞ്ഞതാണെന്ത് ഒന്നുകൂടി പ്രബലമായിട്ട് വന്നിട്ടുള്ളത്. ഒരു സ്വതന്ത്രമായ ശരീരത്തിൽ ഒരു വേദഗ്രന്ഥം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, മറ്റേത് മുമ്പുള്ള പ്രവാചകന്മാരുടെ ശരീരത്തിനനുസരിച്ചിട്ട്, അതാണ് നഫി. ഇതാണ് ഇതിൽ ഈ രണ്ടഭിപ്രായങ്ങളിൽ തന്നെ ഇതാണ് പ്രബലമായി വന്നിട്ടുള്ളത്. ഇതല്ലാത്തതുമായ വേറെ അഭിപ്രായങ്ങളല്ല. അപ്പം നമ്മൾ അത് കൂടുതൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, സാധാരണ പറയാറുള്ള ഒരു പ്രയോഗം ഉണ്ടെന്ത്, കുല്ലു റസൂലിൻ നബിയുൻ വലൈസ കുല്ലു നബിയിൻ റസൂല. എല്ലാ റസൂലുകളും ആരാണ്? നബിമാരാണ്. എന്നാൽ എല്ലാ നബിമാരും ആരല്ല? റസൂലുകളല്ല. അത് സാധാരണ പറയാറുണ്ട്. അത് അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളൊരു പ്രയോഗമാണ്. എല്ലാ റസൂലുകളും നബിമാരാണ്, അതിൽ സംശയമൊന്നുമില്ല, അതിൽ സംശയമല്ല. എന്നാൽ എല്ലാ നബിമാരും എന്തല്ല? റസൂലുകളല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വഹീ, നേരത്തെ ഹദീസ് സ്വഹീ ആക്കിയിട്ടുള്ള ആളുകളും തെളിവ് പിടിച്ചത് ഇങ്ങനെ തന്നെ. പ്രവാചകന്മാരിത്തര, അമ്പിയാക്കള്, റസൂലുകൾ ഇത്തര, അമ്പിയാക്കൾ ഇത്തര എന്നുള്ളത് പറഞ്ഞല്ലോ അതേപോലെ. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. അതിന്റെ വിശദമായിട്ടുള്ള ഒരു ചർച്ച നമുക്ക് പിന്നീട് നടത്താം. ഇനിയിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാല്, ഈ പ്രവാചകന്മാരൊക്കെ അടിസ്ഥാനപരമായി കൊണ്ടുവന്നിട്ടുള്ള ശരിയത്ത് എന്താണ്? ഒരൊറ്റ അസിലൊന്നാണ് പ്രവാചകന്മാരുടെ അസിലൊന്നാണ്. എന്നാൽ അതിന്റെ തഫാസീലുകളിലും ഫുറൂഖുകളിലും ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. അസിലൊന്നാണെന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും ലോകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള വിഷയം എന്താ? തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അല്ലെ, ശിർക്ക് ചെയ്യരുത്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്നുള്ളതാണ് അവരുടെ എല്ലാ പ്രവാചകന്മാരുടെയും ആകത്തുക. ആ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ ആളാരാണ്? മുഹമ്മദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു പ്രവാചകന് വരാനില്ല. ആ മൊത്തത്തില് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച അടിസ്ഥാന ആദർശം ഒന്നാണ്. പക്ഷെ ചില അമലുകളിലും അതിന്റെ തഫാസീലുകളിലൊക്കെ എന്തുണ്ടാവും? ചില വ്യത്യാസങ്ങൾ. ഹലാല് ഹറാമുകളിലൊക്കെ എന്തുണ്ടാവും? ചിലർ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വിശദമായിട്ടുള്ള വേറെ ചർച്ചകളാണ്. ഇനി അള്ളാഹു പ്രവാചകന്മാരയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രവാചകന്മാരയച്ചത് എന്തിനാ? ജനങ്ങൾക്ക് അള്ളാഹിന്റെ അടുത്ത് ഉദർ പറയാതിരിക്കാനാ. എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. നാളെ മരിച്ചു ചെല്ലുമ്പോൾ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിനെതിരെ ന്യായം പറയരുത്. അപ്പൊ ജനങ്ങൾക്ക് ഹക്കും ബാത്തിലും പഠിപ്പിച്ചു കൊടുക്കണം. ജനങ്ങൾ അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചതെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അള്ളാഹുവിന്റെ അതിമഹത്തായ റഹ്മത്തിന്റെ ഒരു ഭാഗമാണെന്ത്. ഇപ്പൊ കള്ളാഖദറിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു കൊടുത്തു, വേദഗ്രന്ഥങ്ങളെ ഇറക്കിക്കൊടുത്തു. ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഹിദായത്ത് എന്താന്നുള്ളത് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നാളെ മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹ് വിചാരണ ചെയ്യുമ്പോൾ ഞാനിത് അറിഞ്ഞിട്ടില്ലായിരുന്നു, ഞാനിത് പഠിച്ചിട്ടില്ലായിരുന്നു, എന്തുകൊണ്ടൊരു പ്രവാചകനെ അയച്ചില്ല എന്നുള്ളൊരു ഹുജ്ജത്ത് അല്ലേ, ഒരു ന്യായം അള്ളാഹുവിനെതിരിൽ പറയരുത്, ഒരു ഉതിരുണ്ടാകരുത് ആർക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ഖുർആനിലും ഹദീസിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം, സലാമും പറയണം. മറ്റുള്ള പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോഴോ? അത് ജായിസാണ്. മറ്റുള്ള പ്രവാചകന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് സലാത്ത് ചൊല്ലാം, സലാം പറയാം, അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയാം. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളത് പറയാം. അപ്പൊ സ്വലാത്തി എന്നുള്ളത് മുഹമ്മദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മാത്രമല്ല, മറ്റുള്ള പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോഴും എന്ത് ചെയ്യുക? സ്വലാത്ത് പറയാം, സലാം പറയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിന്റെ കൽപ്പനകൾ വന്നു, നിസ്കാരത്തിൽ അത് നിങ്ങൾ ചൊല്ലണമെന്ന് പറഞ്ഞു. അതിന്റേതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ചുരുക്കത്തിൽ പ്രവാചകന്മാരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, വളരെ വളരെ ചുരുക്കത്തിൽ. ഇനി പറഞ്ഞു പോയിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോണ കാര്യങ്ങളാണ്. അപ്പൊ അതിലെന്തെങ്കിലും അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളോ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. കാരണം അത് ഓരോന്നും തെളിവുകൾ വെച്ചിട്ടും പ്രമാണങ്ങൾ വെച്ചിട്ടും ഹദീസുകൾ വെച്ചിട്ടൊക്കെ വിശദീകരിക്കേണ്ട സംഗതികളാണ്, ഓരോ സംഗതികളും. അപ്പൊ അത് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോ വക്കുത്തുബിഹി, എല്ലാവരും അള്ളാഹു വിശ്വസിച്ചു, അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചു, വക്കുത്തുബിഹി അവന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചു, വ റുസുലിഹി അവന്റെ പ്രവാചകന്മാരിലും, പിന്നെ ലാ നുഫരീഖു ബൈന അഹദിൻ മിൻ റുസുലിഹി അവന്റെ റസൂലുകളിൽപ്പെട്ട ഒരാൾക്കിടയിൽ നമ്മൾ തഫ്രീഖത്ത് അല്ലെങ്കിൽ വിവേചനം കാണിക്കുകയില്ല. വഖാലു അവർ പറയുകയും ചെയ്യും സമിഅന വഅതഅന ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു ഗഫറാനക റബ്ബന വഇലൈക്കൽ മസീർ ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ് പഠിക്കുക മനസ്സിലാക്കുക ഹിഫ്ളാക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ്